ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. സഭ സെപ്റ്റംബർ മാസം ആദ്യ ഞായറാഴ്ച വിദ്യാഭ്യാസ ദിനമായിട്ട് കൊണ്ടാടുന്നു. വിദ്യാഭ്യാസം കൊണ്ടെന്താണ് ലക്ഷ്യമാക്കുന്നത്? ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഏറ്റവും ഉന്നമായതിനെ പുറത്തു കൊണ്ടുവരിക എന്നതാണ് വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. ത്രൂ ദ എഡ്യൂക്കേഷൻ ടു ബ്രിങ് ഔട്ട് എ മാൻസ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ യുണീക്നെസ്. അപ്പോൾ ലോകത്തെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം എന്താണ് എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസമാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ഇത് ആരുടെ വാക്കാണെന്നറിയാമോ? നെൽസൺ മണ്ടേലയുടെ വാക്കാണ്. ഞാൻ ഓർക്കുമ്പോൾ വളരെ കോരിത്തരിക്കുന്ന ഒരു പേരാണ് നെൽസൺ മണ്ടേല. വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ ബുക്ക്, വൺ പെൻ ക്യാൻ ചേഞ്ച് ദ വേൾഡ്. മലാല യൂസഫ് സായി, ദ നോബൽ പീസ് പ്രൈസ് വിന്നറുടെ വാക്ക്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞവർ, എവിടെയൊക്കെ വിദ്യാഭ്യാസത്തിന് പ്രഥമമായിട്ടുള്ള സ്ഥാനം കൊടുക്കുന്നുണ്ടോ അവിടെ ജനം പ്രകാശത്തിൻ്റെ നിറവിൽ ആയിരിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഇത് വരുത്തുന്ന മാറ്റം അത്ഭുതാവഹമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കിരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉദിക്കുകയാണെങ്കിൽ അവന് കാര്യങ്ങളെ തിരിച്ചറിയുവാനും ശരിയായതിനോട് ചേർന്ന് നിലപാടെടുക്കുവാനുമായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഉത്തരേന്ത്യയിൽ പല ഭാഗങ്ങളിലും ഇന്ന് വിദ്യാഭ്യാസത്തിന് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാതെ, ഇപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്, അരക്ഷിതരായിട്ട് അക്ഷരജ്ഞാനമില്ലാത്തവരായി കഴിയുവാനായിട്ട് ഗ്രാമീണരെ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. കാരണം അവർ അക്ഷരാഭ്യാസം നേടുകയാണെങ്കിൽ ഈ പറഞ്ഞ സോ കോൾഡ് ലീഡേഴ്സിൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനോ അവർ ഉദ്ദേശിക്കുന്ന ഇടത്തിലേക്ക് എത്തിച്ചേരുവാനോ കഴിയുകയില്ല. അതുകൊണ്ട് അജ്ഞതയുടെ അന്ധകാരത്തിൽ കഴിയുവാനായിട്ടൊരു വിഭാഗത്തെ നിർബന്ധപൂർവം ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെ ഒരു നല്ല ഗുരുവിനെ പരിചയപ്പെടുത്താനായിട്ട് ഇന്ന് സഭ നമ്മളെ ശ്രമിക്കുകയാണ്. യേശു കർത്താവിനെ. ആരാണ് യഥാർത്ഥ ഗുരു? ഹൂ ഈസ് ദ റിയൽ ടീച്ചർ? ഇരുൾ മാറ്റി വെളിച്ചം പകരുന്നവനാണ് യഥാർത്ഥ ഗുരു. ഭാരതീയ സംസ്കാരത്തിൽ അറിവ് അഗ്നിയാണ്, അജ്ഞത ഇരുളാണ്, അന്ധകാരമാണ്. എന്തെന്നുകൊണ്ട് ഈശ്വരനെ അറിയുന്നുവോ അതാണ് വിദ്യ, മറ്റതെല്ലാം അവിദ്യ എന്നാണ് ഭാരതം സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഭാരതത്തിലെ മഹർഷിമാർ പ്രാർത്ഥിച്ചത് തമസോമ ജ്യോതിർഗമയ, ലീഡസ് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യുത്മ അമൃതം ഗമയ. അപ്പോൾ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ലോകചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നാണ്. ഈ നല്ല ഗുരുവിനെ പോലെ വേറെ ഇതിന് സമാനമായിട്ടുള്ള ഒരു ഗുരുവിനെ മനുഷ്യചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കുകയില്ല. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ നോളജ് എന്നാണ്. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധം, ഭക്തിയും ആണ് പരമമായ ജ്ഞാനത്തിൻ്റെ ഉറവിടം എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തോടുള്ള ബന്ധവും ഭക്തിയുമാണ് പരമമായ ജ്ഞാനത്തിൻ്റെ ഉറവിടമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ തലമുറയെ ഈ വിശ്വാസത്തിലും ഭക്തിയിലും വളർത്തിക്കൊണ്ടുവരുവാനായിട്ടുള്ള വലിയ നിയോഗമാണ്, ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളെന്ന നിലയിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. സൺഡേ സ്കൂൾ അധ്യാപകരെന്ന നിലയിൽ പ്രത്യേകമായിട്ടുള്ള നിയോഗം നിങ്ങളെ സഭ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യനെ രൂപപ്പെടുത്തുന്ന വിദ്യാഭ്യാസത്തിൽ ദൈവ പരിജ്ഞാനത്തിൽ അടിസ്ഥാനപ്പെട്ട മൂല്യബോധമുള്ള ഗുരുക്കന്മാർ ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ്. അപ്പോൾ ദൈവവിശ്വാസത്തിലും ദൈവം കാണിച്ചു തന്ന മാതൃകയിലും ദൈവീക പരിജ്ഞാനത്തിലും മൂല്യബോധത്തിലുമുള്ള അധ്യാപകരുടെ അനിവാര്യത ഈ കാലഘട്ടം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ശ്രേഷ്ഠ ഗുരുവായ യേശു ക്രിസ്തു ഇതിന് എപ്രകാരം മാതൃക ആയിരുന്നു എന്നുള്ള ചില ചിന്തകൾ മാത്രം പങ്കുവെച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന്, ദൈവവചനത്തെ മാറോടണച്ച ഗുരു, ദ ടീച്ചർ ഹു കീപ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ദ ഹാർട്ട്. ദൈവവചനം നെഞ്ചിൽ ഏറ്റിയ ഗുരു. ഇവിടെ നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അവൻ വളർന്ന നസ്രയത്തിൽ വന്നു, ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. ആൻഡ് ഹി കെയിം ടു നസ്രയത്ത് വെയർ ഹി ഹാഡ് ബീൻ ബ്രോട്ട് അപ്പ് ആൻഡ് ആസ് ഹിസ് കസ്റ്റം ഹി വെന്റ് ടു ദ സിനഗോഗ് ഓൺ ദ സാബത്ത് ഡേ ആൻഡ് ഹി സ്റ്റുഡ് അപ്പ് ടു ദ റീഡ്. അപ്പോൾ ഒരു നല്ല പതിവ് ലഭിച്ച് ദൈവിക പരിജ്ഞാനത്തിലും ദൈവവിശ്വാസത്തിലും പാരമ്പര്യത്തിലും വളരുവാനായിട്ട് ഒരു പശ്ചാത്തലം ഒരുക്കിയ ഒരു കുടുംബമായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുടുംബം. നമ്മുടെ ഓരോ കുടുംബങ്ങളും ഇപ്രകാരമായിരിക്കണം. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള തലമുറകളെ ഈ പരിജ്ഞാനത്തിൽ വളർത്തിക്കൊണ്ടു വരുവാനായിട്ട് നല്ല പാരമ്പര്യം പകർന്നു നൽകുന്ന, നല്ല കസ്റ്റംസ്, നല്ല പതിവുകൾ നൽകുന്ന ഭവനങ്ങൾ ആയിരിക്കാനായിട്ട് സാധിക്കണം. ഇവിടെ യേശു ശബത്തിൽ പതിവ് പോലെ പള്ളിയിൽ വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. പതിവ് പോലെ, ഈ പതിവ് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഭവനത്തിൽ അതിന് സമാനമായിട്ടുള്ള, അതിന് തക്കതായിട്ടുള്ള ഒരു ട്രെയിനിങ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. ഇല്ല എങ്കിൽ ഈ പതിവ് നഷ്ടപ്പെട്ടു പോകാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ഭവനം വിദ്യാഭ്യാസത്തിന്, നല്ല മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിന്, നല്ല പതിവുകൾ നൽകി അവരെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഇടയാകണം. ചെറുപ്രായം മുതലേ നല്ല മാതൃകയുള്ള പതിവുകൾ പുലർത്തിയ ജീവിതമായിരുന്നു ക്രിസ്തുവിൻ്റെ. ഈ നല്ല പതിവുകൾ തുടങ്ങേണ്ടത് ഭവനത്തിൽ നിന്നാണ്. അതിന് വളരെ അനുയോജ്യമായ ഒരു ഭവനമായിരുന്നു നമ്മുടെ കർത്താവിൻ്റേത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഭവനത്തിൽ നിന്ന് ലഭിച്ച വചനാധിഷ്ഠിതമായ ജീവിതം യേശു കർത്താവിനെ ദേവാലയ ബന്ധിതമാക്കി. വചനത്തിൽ നമുക്ക് ഈ വിധത്തിലുള്ള വചനാധിഷ്ഠിതമായ ജീവിതം ഭവനത്തിൽ ലഭിക്കുമ്പോഴാണ് ആ കുഞ്ഞിനെ ദേവാലയവുമായി അത് ബന്ധിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളർന്നു വരുന്ന തലമുറകളെ വാർത്തെടുക്കുവാനായിട്ട് സാധിക്കണം. അതിൻ്റെ ഭവനം ഒരുങ്ങണം. അങ്ങനെ ഒരുങ്ങുന്ന ഭവനത്തിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് എന്ന നിലയിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ അതിൻ്റേതായ ഗൗരവത്തോടും മഹത്വത്തോടും കൂടെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ മഹത്വമേറിയ ദൗത്യം ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുവാനായിട്ട് സാധിക്കണം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാതൃക, നമ്മുടെ മാതൃക ക്രിസ്തു ആയിരിക്കട്ടെ. അവൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകകളായിരിക്കട്ടെ. ഭവനത്തിൽ കർത്താവിനെ അറിയുന്ന ഭവനങ്ങളായിരിക്കാനിടയാകും. നമ്മുടെ ഭവനങ്ങൾ ഈ വിധത്തിൽ നമ്മുടെ മക്കൾ വളരുന്നതിന് സഹായകരമായ ഇടങ്ങളാകുന്നുണ്ടോ? ഒരുമിച്ചിരുന്ന് പാടുവാനും ദൈവവചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും കുടുംബ ആരാധനകൾ നടത്തുവാനും കഴിയുന്നുണ്ടോ? ഒരു 10-40 വർഷത്തിന് മുമ്പ് കേരള പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന നമ്മളൊന്ന് നമ്മുടെ ഓർമ്മകളെ ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി എല്ലായിടത്തും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ മണ്ണെണ്ണ വിളക്ക് തൂത്ത് തുടച്ച് തിരികത്തിച്ച് അത് പ്രകാശിതമാകുമ്പോൾ കുടുംബത്തിലുള്ള ഗ്രഹനാഥനും ഗ്രഹനായികയും മക്കളും ഒരുമിച്ചിരുന്ന് ആ പ്രകാശത്തിൻ്റെ മുൻപാകെ ഇരുന്ന് വേദപുസ്തകം വായിച്ച് പാട്ട് പാടി പ്രാർത്ഥിച്ച് വളർന്ന ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്നവരാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില കുടുംബങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന കുടുംബ ആരാധനകളായിരുന്നു. ഞാനൊരു ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്നവനാണ്. എൻ്റെ ഭവനത്തിൽ നടക്കുന്ന സന്ധ്യാപ്രാർത്ഥനകൾ കുടുംബ ആരാധനയായിരുന്നു, സന്ധ്യ ആരാധനയായിരുന്നു. എൻ്റെ പിതാവായിരുന്നു അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്. കൗമ ചൊല്ലി പാട്ടുപാടി വേദപുസ്തകം വായിച്ച് കൗമ ചൊല്ലി പ്രാർത്ഥിച്ച് പിരിയുന്ന, അതിനുശേഷം സപ്പറിന് വേണ്ടി പിരിയുന്ന ഒരു പാരമ്പര്യം. നമുക്കറിയാം ആരാധന എഴുന്നേറ്റ് നിന്ന, കൗമ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ്. എൻ്റെ പിതാവ് ഇരിക്കുന്നിടത്ത് നിന്ന് മുട്ടയിൽ നിന്ന് ആ കൗമായിക്ക് നേതൃത്വം നൽകി ഞങ്ങളുടെ കുടുംബത്തെ സന്ധ്യാരാധനയിൽ നയിക്കുന്ന നല്ല ഓർമ്മ എന്നെ വളരെയധികം ശക്തീകരിക്കുന്നതാണ് എന്നുള്ളത് നിങ്ങളോട് പങ്കുവച്ചു എന്നുള്ളത് മാത്രം. അപ്പോൾ വചനം പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും ആധികാരികത പുലർത്തിയ ക്രിസ്തു എല്ലാവർക്കും ഇവിടെ മാതൃകയാണ്. വചനം പഠിക്കാനായിട്ട് സാധിക്കണം, പഠിച്ചെങ്കിലെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ആധികാരികമായിട്ടുള്ള ജീവിതം നയിപ്പാനായിട്ട് ഇടയാകുകയുള്ളൂ. ഇവിടെ ഇത് അപ്രകാരം ജീവിതം നയിച്ച ഒരു വ്യക്തി ഈ ജനത്തിൻ്റെ മുൻപാകെ ഒരാശ്ചര്യമായി തീരുക. എങ്ങനെയാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്? പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ അവങ്കൽ പതിഞ്ഞിരുന്നു. വാക്യം 20. And he rolled up the scroll and gave it back to the attendant and sat down. And the eyes of the all in the synagogue were fixed on him. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ അവങ്കിൽ പതിഞ്ഞു. അവൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലാവണ്യ വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്ന നന്മയുടെ സാന്നിധ്യങ്ങളാകാൻ വിളിക്കപ്പെട്ടവരാണ് ആര്? അധ്യാപകർ. ലാവണ്യ വാക്കുകൾ. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം നൽകുന്നതായിരിക്കണം, ആനന്ദം നൽകുന്നതായിരിക്കണം, അവരുടെ വളർച്ചയെ സഹായിക്കുന്നതായിരിക്കണം. ആ വലിയ നിയോഗം നൽകപ്പെട്ടവരാണ് അധ്യാപകരെന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വചനം പഠിക്കുന്നതിലൂടെയും പഠിപ്പിക്കുന്നതിലൂടെയും നന്മയുടെ സാന്നിധ്യങ്ങളാകുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈ അക്കാഡമിക് ഇയറിൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ധന്യമായ ശുശ്രൂഷ ഞാൻ നിർവഹിക്കുമെന്നുള്ള സമർപ്പണമാണല്ലോ നിങ്ങൾ ചില നിമിഷങ്ങൾക്ക് മുമ്പേ ദൈവസന്നിധിയിൽ എടുത്തത്. ആ സമർപ്പണത്തിൽ നിന്നുകൊണ്ട് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സഭ വിശ്വാസത്തോടുകൂടെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഈ വിധത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ, അവരെ കർത്താവുമായുള്ള ബന്ധത്തിലേക്ക് നയിപ്പാനായിട്ട്, ദേവാലയ ബന്ധിതമാക്കുവാൻ, ആരാധനാബന്ധിതമാക്കി തീർക്കുവാൻ നിങ്ങളുടെ ശുശ്രൂഷകൾ വരുന്ന നാളുകളിൽ സഹായകമായി തീരട്ടെ. രണ്ടാമതായിട്ട് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്, ആത്മാഭിഷേകത്തിൽ ജീവിത നിയോഗം തിരിച്ചറിഞ്ഞവനാണ് ഗുരു. തൻ്റെ ജീവിത നിയോഗം എന്താണെന്നും താൻ ആത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചവനാണെന്നും യേശു കർത്താവിന് വ്യക്തതയുണ്ടായിരുന്നു. നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വേദപുസ്തകം പഠിക്കുമ്പോൾ. ലൂക്കോസിൻ്റെ ഈ സുവിശേഷം തന്നെ നമ്മൾ 4-ാം അധ്യായം ആരംഭിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ അവൻ്റെ സ്നാപനം കാണാം. ബാപ്റ്റിസം, ബാപ്റ്റിസത്തിന് ശേഷം സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നു. അതിനുശേഷം അനന്തരം അവനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്നാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അനന്തരം അവനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അവൻ 40 രാവും 40 ദിവസവും ഉപവസിച്ച് പ്രാർത്ഥിച്ചു, പരീക്ഷയെ അതിജീവിച്ചു. പരീക്ഷയെ അതിജീവിച്ചതെങ്ങനെയാണ്? ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ കലുഷിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എപ്പോഴും ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്, പതറിപ്പോകാൻ സാധ്യതയുണ്ട്. കാലിടറാൻ സാധ്യതയുള്ള ഇടത്ത് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയണമെങ്കിൽ ദൈവവചനത്തിൽ അവരടിസ്ഥാനമിട്ടവരായിരിക്കണം. ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട ഒരു ബിൽഡിങ്ങാണ് അവരുടെ ലൈഫെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും അവിടെ അവർ പതറിപ്പോകുകയില്ല. അപ്പോൾ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ജീവിതം നയിപ്പാനായിട്ട് സാധിക്കണം. ജീവിതത്തിൽ നേരിടുന്ന ഓരോ വെല്ലുവിളികൾക്കും ഓരോ പരീക്ഷകൾക്കും സമാനമായിട്ടുള്ള ഉത്തരം ദൈവവചനത്തിലൂടെ അതാത് സമയം കർത്താവ് നമുക്ക് നൽകും എന്നതിന് യാതൊരു സംശയമില്ല. അതില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പതറിപ്പോകാൻ സാധ്യതയുണ്ട്, മറ്റ് പലതിൻ്റെയും പിന്നാലെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജീവിതമാകുന്ന യാത്രയിൽ ഉയരുന്ന വെല്ലുവിളികളെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ടവനാണ് നമ്മുടെ കർത്താവ്. അവന് നേരിട്ട പരീക്ഷകളെയെല്ലാം തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ വിജയിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം അവൻ എന്ത് ചെയ്തു? 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം തൻ്റെ പബ്ലിക് മിനിസ്ട്രി ആരംഭിച്ചു. അപ്പോൾ ആ മിനിസ്ട്രിയുടെ ഒരു കരട് രേഖയാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ദാറ്റ് ഈസ് വി ആർ നോ ആസ് ദ നസ്രേത് മാനിഫെസ്റ്റോ, നസ്രേത് പ്രകടന പത്രിക. അപ്പോൾ അതിൽ അവൻ്റെ പ്രവർത്തനത്തിൻ്റെ ശൈലി നമ്മളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ പള്ളിയിൽ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. 4-ാം അധ്യായം വാക്യം 14 നമുക്കത് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് അവൻ വളർന്ന നസ്രയത്തിൽ വന്നു. നസ്രയത്തിൽ സിനഗോഗ് ആരാധനയിൽ സംബന്ധിച്ച് ഇന്നലെ ഒരു ക്ലിപ്പ്, വീഡിയോ ക്ലിപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മുടെ കേരളത്തിലെ മട്ടാഞ്ചേരിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും മുതിർന്ന യഹൂദ മുത്തച്ചി അമ്മച്ചി കേരളത്തിൽ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെട്ടതായിട്ട്. അപ്പോൾ യഹൂദന്മാരുടെ ആരാധനാ ഇടമാണ് സിനഗോഗ്. അവിടെ പെൻഡറ്റുക്കാണ് വായിക്കുന്നത് പഞ്ചഗ്രന്ഥം, മോശയുടെ ന്യായപ്രമാണ പുസ്തകം. എന്നാൽ യേശു കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രവാചക പുസ്തകത്തിൽ നിന്നാണ് വായിച്ചത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം 1-ാം വാക്യമാണ് അവൻ വായിച്ചത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കിയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, ദരിദ്രന്മാർക്ക് വിമോചനം, പീഡിതർക്ക് വിമോചനം, കർത്താവിൻ്റെ പ്രസാദ വർഷം. ഇതായിരുന്നു കർത്താവിൻ്റെ പ്രവർത്തന ശൈലി. പ്രിയമുള്ള ദൈവജനമേ, വിശ്വാസത്തിലൂടെ, ഗുരുവിൻ്റെ ദൗത്യത്തിലൂടെ എവിടെയൊക്കെ ബന്ധനസ്ഥനായിരിക്കുന്നുവോ, പീഡിതരായി കഴിയുന്നുവോ, അവർക്ക് വിടുതലും ആശ്വാസവും നൽകുവാനായിട്ടുള്ള സാന്നിധ്യമാക്കി ഓരോ വ്യക്തികളെയും രൂപപ്പെടുത്തുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം ലക്ഷ്യമാക്കുന്നത് എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഇത് അക്ഷരീകമായിട്ട് നിവർത്തിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവൻ്റെ ജീവിതത്തിൻ്റെ അവൻ്റെ പ്രവർത്തന ശൈലി ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. ഈ വിധ കാറ്റഗറിയിലുള്ളവരെ എല്ലാം അവൻ മാറോടണച്ചവനാണ്, നെഞ്ചോട് ചേർത്തവനാണ്. അതുകൊണ്ട് ഒത്തിരി അപമാനങ്ങളും അപകീർത്തിയും അവൻ്റെ പേരിലൊക്കെ ആ നാട്ടിൽ പരസ്യമായിരുന്നു എന്നുള്ളതും നമുക്കറിയാമല്ലോ. എന്നാൽ കർത്താവ് തൻ്റെ നിയോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗം എന്താണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം. നിയോഗം എന്താണെന്ന് തിരിച്ചറിയാതെ ഉള്ള ജീവിതം നാശത്തിലേക്കായിരിക്കും എന്നതിന് യാതൊരു സംശയമില്ല. നമുക്കെല്ലാവർക്കും ദൈവം ഓരോ ജീവിത നിയോഗം നൽകിയിട്ടുണ്ട്. ആ ജീവിത നിയോഗം കണ്ടെത്തിയിട്ടില്ലാത്തവർ, കർത്താവെ അതെനിക്ക് കാണിച്ചു തരണമേ, വെളിപ്പെടുത്തി തരണമേ എന്ന് ദിനംതോറും നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അവനത് കാണിച്ചു തരും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചില പ്രത്യേക സാഹചര്യങ്ങളിലെ തിരഞ്ഞെടുപ്പ് അത് ദൈവഹിതപ്രകാരമാണോ എന്ന് നിങ്ങൾ മാതാപിതാക്കൾ ദൈവത്തോട് ചോദിപ്പാനായിട്ടിടയാകണം. അല്ല എങ്കിൽ, ദൈവമേ നിന്റെ ഹിതപ്രകാരമായി തീരുവാൻ എൻ്റെ മകളെ മകനെ രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ ശരിയായ ദിശയിലായിരിക്കും യാത്ര ചെയ്യുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിട്ടുള്ള ജീവിത നിയോഗം മനസ്സിലാക്കുവാനും ആ നിയോഗം പൂർത്തീകരിക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കണം. 1999 അമേരിക്കയിൽ കൂടുതൽ വിറ്റഴിഞ്ഞ ഒരു പുസ്തകമാണ് ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ. വായിച്ചിട്ടുണ്ടോ? ആത്മാവിനുള്ള കോഴിസൂപ്പ്. നമ്മൾ സൂപ്പ് കഴിക്കാറുണ്ട്, ആത്മാവിനുള്ള കോഴിസൂപ്പ് എന്താണെന്നുള്ളതാണ്. അവിടെ വളരെ മനോഹരമായ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ചിന്തകളാണ് ആ പുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല. ഒരു സംഭവം ആ പുസ്തകത്തിൽ ഞാൻ വായിച്ചത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ബാൾട്ടിമോറിലുള്ള ഒരു കോളേജ് അധ്യാപകൻ ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന 200 വിദ്യാർത്ഥികളെ കണ്ടുപിടിച്ച് അവരുടെ ഭാവിയെപ്പറ്റി വിലയിരുത്താൻ ഒരു പ്രൊജക്റ്റ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് നൽകി. അനേക നാളത്തെ പഠനത്തിന് ശേഷം അവർ നൽകിയ റിപ്പോർട്ട്, ഈ വിദ്യാർത്ഥികൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല, ഇവരുടെ ഭാവി ഇരുളടഞ്ഞതായിരിക്കും എന്നതായിരുന്നു. അങ്ങനെ ആ പ്രൊജക്റ്റ് അവിടെ ആ ഫയല് നാടയിൽ ബന്ധിതമായി അലമാരയിൽ സൂക്ഷിച്ചു. 25 വർഷത്തിന് ശേഷം മറ്റൊരു അധ്യാപകൻ ഈ റിപ്പോർട്ട് എടുത്തു നോക്കി കാണാനായി ഇടയായി. അദ്ദേഹം തൻ്റെ അപ്പോഴത്തെ വിദ്യാർത്ഥികളോട് ഇവരെ സംബന്ധിച്ചൊരു അന്വേഷണം നടത്തുവാൻ ആവശ്യപ്പെട്ടു. 200-ൽ 180 പേരെ അവർ കണ്ടു. ബാക്കിയുള്ളവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതായിരിക്കാം. അവർ കൊടുത്ത റിപ്പോർട്ട് ഇവരിൽ പലരും ഉന്നത ഉദ്യോഗസ്ഥരും ചിലർ കമ്പനി മാനേജർമാരും ചിലർ ഡോക്ടർമാരുമൊക്കെ ആയിത്തീർന്നു എന്നാണ്. ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ പ്രൊഫസർ അവരെ നേരിൽ കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചു. അവർക്കെല്ലാം ഒരേ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങളെ പഠിപ്പിച്ച ഒരു അധ്യാപികയാണ് ഇതിന് കാരണം. അത് കേട്ട് ആ അധ്യാപകൻ ആ പഴയ അധ്യാപിക ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കി ആ ടീച്ചറിനെ കാണാനായിട്ട് ചെന്നു. അവർ ചോദിച്ചു, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള മാജിക്? അവർ ഒരു ചെറു പുഞ്ചിരിയോടെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു അത്രമാത്രം. ഷീ സെഡ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ഐ ലവ്ഡ് മൈ ചിൽഡ്രൻ. ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ഐ ലവ്ഡ് മൈ ചിൽഡ്രൻ. വെറും സ്നേഹവാക്കുകളല്ല, വിദ്യാർത്ഥികളുടെ നന്മയെ ആഗ്രഹിച്ചുള്ള സ്നേഹം. പ്രിയ അധ്യാപകരെ, നിങ്ങളുടെ കരങ്ങളിൽ കിട്ടുന്ന ഓരോ കുഞ്ഞുങ്ങളെയും നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങളുടെ മക്കളായി സ്നേഹിക്കണം, അവരുടെ നന്മയെ ലാക്കാക്കി സ്നേഹിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാതാപിതാക്കളാകുന്ന നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാം. ദ ഡ്രൈവർ മൈൻഡ്സ് ദ ട്രെയിൻ, വെയർ ആസ് ദ ടീച്ചർ ട്രെയിൻസ് ദ മൈൻഡ്. അത് വളരെ സത്യമായ ഒരു സംഗതിയാണ്. ബോബി ജോസ് കട്ടിക്കാടച്ചൻ്റെ സഞ്ചാരികളുടെ ദൈവം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇപ്രകാരം കുറിച്ചിട്ടുണ്ട്. ഒരു ആപ്പിളിൽ എത്ര കുരു സീഡ്സ് ഉണ്ട് എന്ന് നമുക്ക് എണ്ണാം. എന്നാൽ ഒരു ആപ്പിൾ കുരുവിൽ, ഒരു സീഡ്സിൽ നിന്ന് എത്ര ആപ്പിളുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് അറിയത്തില്ല. മനസ്സിലായോ? വി ക്യാൻ കൗണ്ട് ഹൗ മെനി സീഡ്സ് ഹാവ് ഇൻ ആൻ ആപ്പിൾ, ബട്ട് വി കനോട്ട് ഡിറ്റർമൈൻ ഹൗ മെനി ആപ്പിൾസ് വിൽ ഹാവ് ഇൻ എ സീഡ്. ദാറ്റ് ഉള്ളി നോസ് ഗോഡ്. ഒരു ആപ്പിൾ കുരുവിൽ നിന്ന് എത്ര ആപ്പിൾ ഉണ്ടാകുമെന്ന് ഉടയവന് മാത്രമേ, ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ കുഞ്ഞുങ്ങൾ അപാര ട്രഷേഴ്സാണ്, അപാര നിധികളാണ്, ഒത്തിരി സാധ്യതകളുള്ള. നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനി നർമ്മത്തിൽ ചാലിച്ച് അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുൻപിലിരിക്കുന്ന ഇവരാരാണെന്നറിയാമോ? അവർ ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടും പത്തനംതിട്ടയുടെ ജില്ലാ കളക്ടറായിട്ടും അതുപോലെ ഉന്നത ശ്രേണികളിലൊക്കെ വരേണ്ടവരാണ്. ഒത്തിരി താലന്തുകളോടുകൂടിയാണ് ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരിലുള്ള താലന്തുകളെ, സാധ്യതകളെ മനസ്സിലാക്കി ദൈവോന്മുഖമായി അവരെ വളർത്തി നയിപ്പാനായിട്ടും വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ, നല്ല മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഉടമകളായി കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വമാണ് ടീച്ചേഴ്സിനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. സഭ എത്ര ശ്രേഷ്ഠമാണ്, നമ്മുടെ സഭ. ഏത് പ്രായപരിധിയിലുള്ളവർക്കും വളരാനായിട്ടുള്ള ആത്മീക ഇടം സഭ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഏതെങ്കിലും കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ വരാതെ ഇരിക്കുന്നുണ്ടോ? 3 വയസ്സ് തികഞ്ഞ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ ചേർക്കാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ വർഷം തന്നെ അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണം. നമ്മുടെ ടീച്ചേഴ്സ് വളരെ ഡെഡിക്കേറ്റഡായിട്ട് ഉത്സാഹത്തോടെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ചെയ്യുന്നതിൽ വളരെ ഉത്സുകരാണ് എന്ന് എനിക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുടെ തിരക്കേറിയ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ഇതിനു വേണ്ടി അവർ ചെയ്യുന്ന ശ്രമങ്ങളെയും ഉത്സാഹങ്ങളെയും ദൈവം മാനിച്ച് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ നല്ല പതിവുകൾ നൽകി നല്ല മാതൃക കാട്ടി കർത്താവിലുള്ള വിശ്വാസത്തിൽ ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിച്ച് ആരാധനാബന്ധിതമായി അവരുടെ ജീവിതത്തെ കെട്ടുപണി ചെയ്ത് മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഇടവകയ്ക്കും സഭയ്ക്കും അവർ അഭിമാനമുള്ള മക്കളായി വളർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിത നിയോഗങ്ങളെ അതിൻ്റെ ഗൗരവത്തിൽ മനസ്സിലാക്കി പൂർത്തീകരിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാ മുഖാന്തരം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ മിസ്റ്റർ തോമസ് വർഗീസ് പ്രാർത്ഥിക്കുന്നത്.